വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പിണറായി വിജയൻ്റെ ഭരണം അവസാനിച്ച് UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചത് VD സതീശനായിരുന്നു. സതീശനായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് പിണറായി യുദ്ധത്തിനെതിരായിട്ട് ഇവിടെ കുരിശുദ്ധം നടത്തിയത്. പിണറായി സർക്കാരിൻ്റെ ഓരോ ചെയ്തികളെയും നിയമസഭയിലും പുറത്തും തുറന്നു കാണിക്കുകയും വാർത്താമാധ്യമങ്ങളിൽ കൂടി അതിന് പ്രചാരം നൽകുകയും അങ്ങനെ ഈ ദുർഭരണത്തിന് അടിവേരിറക്കുകയും ചെയ്തത് സതീശനാണ്. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചവർ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മത വിഭാഗത്തിലോ സമുദായത്തിലോ പെട്ടവരായിരുന്നില്ല. അത് കേരളത്തിൻ്റെ പൊതുവായ ഒരു വികാരമായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് KC വേണുഗോപാലിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാനും ഈ സ്വാർത്ഥ മതികൾക്കും മാത്രമായിരുന്നു. CPMക്കാരും CPIക്കാരും BJPക്കാരും എല്ലാവരും പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി സതീശൻ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വലിയ ജനവികാരത്തെ ഹൈജാക്ക് ചെയ്ത് ചുളിവിൽ മുഖ്യമന്ത്രിയായി കളയാം എന്ന് KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ആസനം താങ്ങികളായ ചില MLAമാരും വേറെ ചില ഏഴാംകുരികൾ മാത്രം വിശ്വസിച്ചു. അത് ഈ നാട്ടിൽ നടപ്പായില്ല. ഇത്ര കാര്യമുള്ളൂ. ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ വിഷയം അതല്ല. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രബല ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ അഭിപ്രായത്തോട് യോജിപ്പ് അറിയിച്ചു. സതീശനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം AICCയിൽ നിന്ന് വന്ന നിരീക്ഷകരെ അവർ ബോധ്യപ്പെടുത്തി. അല്ലെങ്കിൽ നിരീക്ഷകരോട് അവർ പറഞ്ഞു. ബോധ്യപ്പെട്ടു എന്നുള്ള വേറെ കാര്യമാണ്. ആ സമയത്ത് ബോധ്യപ്പെട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയാണ്. ഈ പ്രഖ്യാപനം വന്നപ്പോൾ കോൺഗ്രസ്സിലെ സതീശൻ അനുകൂലികളും ലീഗുകാരും ലീഗ് അല്ലാത്തവരുമായ എല്ലാ UDFകാരും UDF അല്ലാത്തവരും പൊതുസമൂഹം പൊതുവിലും സന്തോഷിച്ചു. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ തന്നെയും അതിൽ സന്തോഷിച്ച ആളാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ മറ്റു ചില തൽപര കക്ഷികളും സമുദായ സംഘടനകളുമൊക്കെ ഈ VD സതീശൻ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ്, മുസ്ലിം ലീഗിൻ്റെ പോലുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ്, അവർ മുസ്ലിം ലീഗിനെ കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ MLAമാരുടെ ഭൂരിപക്ഷമുള്ള KC വേണുഗോപാലിനെ അട്ടിമറിച്ച് MLAമാർക്ക് ആർക്കും കണ്ടുകൂടാത്ത അല്ലെ ജനപ്രതിനിധികൾക്ക് തീരെ സ്വീകാര്യനല്ലാത്ത സതീശനെ മുഖ്യമന്ത്രിയാക്കി അടിച്ചേൽപ്പിക്കുകയാണ് എന്ന ഒരു നറേറ്റീവ് പ്രചരിപ്പിച്ചു. അതിൽ കുറച്ചൊക്കെ KC പക്ഷക്കാരുടെ ഒരു മുൻകൈ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് BJPക്കാരുടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ KS സുരേന്ദ്രൻ, PC ജോർജ് അതുപോലുള്ള ആളുകൾ, പിന്നീട് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രചരണം ഏറ്റുപിടിച്ചു. അത് ജനങ്ങൾ സംശയിക്കാൻ വേറെ കാര്യമുണ്ട്. കാരണം ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെ വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും പറഞ്ഞിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭൂരിപക്ഷ സമുദായക്കാരുടെ വികാരം സതീശനെ എതിരാക്കാനും ഇയാൾ മുസ്ലിങ്ങളുടെ മാത്രം ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. അത് സാധാരണഗതിയിൽ ജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുമായിരുന്നു. കാര്യം നമ്മുടെ മീഡിയ വൺ ചാനലിൽ കുറച്ചധികം ദിവസമായിട്ട് അപസ്മാരം പിടിച്ച പോലെ KC വേണുഗോപാലിനെ എതിർക്കുകയും സതീശനെ ഇങ്ങനെ നിതരാം സ്തുതിക്കുകയും ചെയ്തു. അത് വെറും അപസ്മാരമല്ല, അതിൻ്റെ പുറകിൽ മറ്റു പല അജണ്ടകളും ഉണ്ട് എന്നൊരു സംശയവും പൊതുവേ ഉണ്ടായിരുന്നു. അതൊക്കെ ആളുകൾ സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്ത. പക്ഷേ തൊടുപുഴയിൽ ചില യൂത്ത് ലീഗുകാർ നടത്തിയ പ്രകടനവും അവരെ വിളിച്ച മുദ്രാവാക്യവും സത്യത്തിൽ ഈ വലിയ വിപരീത വികാരമാണ് ഉണ്ടാക്കിയത്. ലീഗാടാ, ഇത് ലീഗാടാ, പാണക്കാട്ടെ ലീഗാടാ, അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആരാടാ ഈ വെള്ളാപ്പള്ളി, ഏതപ്പനാടാ സുകുമാരൻ എന്ന് വിളിച്ചാലും പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് ലീഗിൻ ഭരണം നിലനിൽക്കും, കേരളത്തിൽ ഞങ്ങൾ ലീഗിൻ നിയമം നടപ്പാക്കും എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇത് പണ്ട് കാലത്തേക്കാണെങ്കിൽ ആ തൊടുപുഴ ടൗണിൽ 8-10 പേരെ കേൾക്കുമായിരുന്നു, കൂടിയ 10-100 പേരെ കേൾക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലമല്ലോ. അപ്പോൾ തന്നെ ചാനലുകാരതിർത്ത് TVയിൽ കാണിച്ചു, പിന്നെ യൂട്യൂബ് വഴിക്ക് ലോകം മുഴുവനും പടർന്നു പിടിച്ചു. ഇപ്പോൾ ഇത് കാണുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, അഖിലേന്ത്യയിലും അഖില ലോകത്തുമുള്ള മലയാളികൾ മുഴുവനുമാണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ആരോപിച്ച BJPക്കാർ പ്രചരിപ്പിക്കാൻ മടിച്ചു നിൽക്കാത്ത, CPMക്കാർ പ്രചരിപ്പിക്കാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന, ഇത് പ്രചരിച്ച് കാണണമേ എന്ന് താല്പര്യപ്പെടുന്ന ഒരു സന്ദേശമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഹൈക്കമാൻഡല്ല. ആരിലുള്ള ട്രോളുകളൊക്കെ നേരത്തെ വന്നിരുന്നു. പാണക്കാട് സാദിക്കലി തങ്ങൾ ഹൈക്കമാൻഡായിട്ട് സിംഹാസനത്തിലിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ എന്താണ് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ തൊടുപുഴയിലുണ്ടായ സംഭവം തീർച്ചയായിട്ടും വളരെ സീരിയസ് ആണ്. മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് വിവരമില്ല, വിവേകമില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ഏതായാലും പി കെ ഫിറോസ് അപ്പം തന്നെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് മാതൃക കാണിച്ചു എന്ന് പറഞ്ഞ് നാക്കെടുക്കുമ്പോഴത്തേക്കും ദാ വരുന്നു വെള്ളമുണ്ടെങ്കിൽ. വയനാട്ടിലെ വെള്ളമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ളൊരു പ്രകടനം. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിക്കലും. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ന നിലയ്ക്കല്ല, അദ്ദേഹം എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ കോലം കത്തിക്കാന്ന് വെച്ചാൽ അത് ഇവരുദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രകോപനം ഉണ്ടാക്കും, ഇതിനേക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. നാളെ പാണക്കാട് തങ്ങളുടെ ആ കോലം ഉണ്ടാക്കി ചേർത്തലയിൽ കത്തിച്ചാൽ എന്തു ചെയ്യും, കണിച്ചുകുളങ്ങരയിൽ കത്തിച്ചാൽ എന്തു ചെയ്യും. ഈ നാട് കുട്ടിച്ചോറാക്കാൻ തീക്കൊള്ളി കൊണ്ട് തലയൊറിയുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളമുണ്ടയ്ക്ക് അത് വെള്ളമുണ്ട സംഭവം ടി വി ചാനലുകാരെ അറിഞ്ഞില്ല, പക്ഷേ ഈ കത്തിച്ചവർ തന്നെ അതെടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഭരണം തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ ഇതാണ് സ്ഥിതി എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിച്ചു. മുസ്ലിം ലീഗ് നാലാം മന്ത്രി അല്ല അഞ്ചാം മന്ത്രിയും ചോദിക്കും, വേണ്ടി വന്ന ആറാം മന്ത്രിയും ചോദിക്കും എന്നൊക്കെ ചില ഈ വക്താക്കൾ ടെലിവിഷൻ ചാനലിലിരുന്ന് ചോദിക്കുന്നതും കേട്ടു. ഇനി മലപ്പുറം ജില്ല ഉടനെ വിഭജിക്കും. ഇങ്ങനെയൊക്കെയുള്ള വായ്ത്താരികൾ മുഴക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. മലപ്പുറം ജില്ല വിഭജിക്കുക വിഭജിക്കാതിരിക്കുകയാണ് വേറെ കാര്യം. പക്ഷേ അതൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയെ ഇത്രയും പണിപ്പെട്ട് കൈയും കാലിട്ട് അടിച്ച് 62 എം എൽ എമാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി പിന്നെ ഹൈക്കമാൻഡ് പ്രത്യേക താല്പര്യം കൊടുത്ത് രംഗത്തിറക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രചരണം നടത്തി കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള ആത്മവിശ്വാസ പ്രകടനം നടത്തി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അഞ്ചാം മന്ത്രി കാലത്തും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അഞ്ചാം മന്ത്രി അനുവദിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ ചങ്ങനാശ്ശേരിയിലെ ചില ഉത്സാഹികളുള്ള ചെറുപ്പക്കാർ യൂത്ത് ലീഗുകാർ തന്നെയാണ്, അവർ എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേരെ പ്രകടനം നടത്തുകയും ആ കവാടത്തിലിട്ട് പടക്കം പൊട്ടിക്കച്ചു. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് പിന്നീട് 10 പ്രതിപക്ഷത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അന്നാണ് ശരിക്കും ഈ നാട്ടിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായത്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എസ് എൻ ഡി പിക്കോ എൻ എസ് എസിനോ മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രകോപനപരമായ നടപടികൾ കൂടി ആ യൂത്ത് ലീഗും മൂത്ത ലീഗും ക്ഷണിച്ചു വരുത്തിയതാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണോ ഇനി ഇപ്പോൾ ഈ 2026 അരങ്ങേറാൻ പോകുന്നത് നമുക്കറിയില്ല. ഏതായാലും ഈ പ്രകോപനപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ ഒരു കാര്യം ഓർത്തു വെച്ചുള്ള ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ബി ജെ പി വളർന്നത് വെറുതെ അല്ല. ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ പാർട്ടി വളർന്ന് പടർന്ന് പന്തലിച്ച് ഈ രൂപത്തിലായിട്ടുള്ളത്. ഇതിനേക്കാളൊക്കെ രസകരമായ പരിപാടികൾ നടത്തിയിരുന്ന ആളാണ് കുമാരി മമത ബാനർജി. ഇപ്പോൾ ബംഗാളിലേക്ക് ചെല്ലാൻ വൃത്തിയില്ല. അതുപോലെ ചേരുന്ന ആളാണ് ലാലു പ്രസാദ് യാദവ്, അതുപോലെ മുലായം സിംഗ് യാദവ്. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു, അവരുടെ പാർട്ടികൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ കേരളത്തിലുള്ള യൂത്ത് ലീഗുകാരും മൂത്ത ലീഗുകാരും സമയം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഏതായാലും ഇങ്ങനൊരു ചൊല്ലുണ്ട്, പുലി വരാൻ വേണ്ടി യാസീൻ ഓതരുത് എന്ന്. പുലി വരാൻ വേണ്ടി യാസീൻ ഓതിയാൽ എന്ത് പറ്റും, പിന്നെ ഖത്തം ഓതിയാലും പുലി പോകില്ല. അപ്പോൾ ഇത് യൂത്ത് ലീഗുകാരും മൂത്ത ലീഗുകാരും പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഓർത്ത് വയ്ക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്.